Claro, y traía de corazón.
അമേരിക്കൻ കോൺഗ്രസിന്റെ ഡെലിഗേഷൻ പറയുന്നു എന്നുള്ളത് ഞങ്ങളുടെ പ്രതിനിധി എടുത്തിരിക്കുന്ന പൊസിഷൻ
എന്നൊരു യോജിക്കുന്നു. എന്റെ ആയിപ്പോ ഇന്നത്തെ അദ്ദേഹവും ഞങ്ങളുടെ യോഗത്തിൽ പോകുന്ന മോശമേ പ്രസിഡന്റ് കൊണ്ട് പറയുന്ന ഒരു ആശംസാണ്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് വന്നിരുന്ന എൻജിഒയുടെ സംഘടനകൾ എല്ലാം കൂടി പ്രസിഡന്റ് ബുഷിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി വളരെ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടായി. ഞാൻ ഈ യുഎൻ കോൺഫറൻസുകളെ പറ്റി പുതിയ ഒരു കാര്യം പറയട്ടെ. യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനായിട്ട് പല കോൺഫറൻസുകൾ നടത്തിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന ചില ഓർമ്മകൾ എന്ന് ഞാൻ പറയാം. യു എൻ കോൺഫറൻസ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ ഡെവലപ്മെന്റ് എന്നൊരു കോൺഫറൻസാണ്. അതിന്റെ ഫലമായിട്ട് ഉണ്ടായതൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായി എന്നുള്ളവയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ റിസർച്ചിന്റെ 96% പണമുള്ള രാഷ്ട്രങ്ങളുടെ കയ്യിലാണ്. ഡെവലപ്ഡ് കൺട്രീസ് ഹാവ് കൺട്രോൾ 96% ഓഫ് ദി റിസർച്ച് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി. അങ്ങനെ വരുമ്പോ ശാസ്ത്രം എന്ന് പറയുന്നതിന്റെ നിയന്ത്രണം, അതിന്റെ വികസനത്തിന്റെ നിയന്ത്രണം ഉൾപ്പെടുന്നത് വികസിത രാഷ്ട്രങ്ങളുടെ കയ്യിലാണ്. മറ്റു രാഷ്ട്രങ്ങളിലെ 10% താഴെയുള്ള ഒരു പത്ത് മാസമേ ഉള്ളൂ എന്നൊരു പ്രശ്നം പണ്ട് കണ്ടുപിടിച്ചതിന്റെ ഫലമായി ശാസ്ത്രീയ കോൺഫറൻസ് നടത്തിയത്. പക്ഷേ കോൺഫറൻസോട് എന്താ ഫലം ഉണ്ടായത്? ആ കോൺഫറൻസ് നടത്താൻ തന്നെ 25 മില്യൺ ഡോളർ ചിലവായി. അതിന്റെ ഫലമായിട്ട് ശരിക്കും ഫണ്ട് രൂപീകരിച്ചു. ആ ഫണ്ട് കൊണ്ട് എനിക്ക് സാധിക്കും. അതിന്റെ ഉദ്ദേശം എന്താണ്? ഈ തേർഡ് വേൾഡ് കൺട്രീസ് എന്ന് പറയുന്നവർക്ക് സയന്റിഫിക് റിസർച്ച് നടത്താൻ വേണ്ടി സഹായം കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കിയ മണം കൊണ്ട് സാധിച്ചത് യുണൈറ്റഡ് നേഷൻസിന്റെ ജോലി കൊടുത്ത് ഒരു ആഫീസ് ഉണ്ടാക്കി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നല്ലാതെ അതുകൊണ്ട് യാതൊരു റിസർച്ചും യാതൊരു പ്രയോജനവും ഉണ്ടായിരുന്നു. ഇങ്ങനെ യുണൈറ്റഡ് നേഷൻസിന്റെ പല കോൺഫറൻസുകൾ നടന്നിട്ടുണ്ട്. യു എൻ കോൺഫറൻസ് ഓൺ ഡെവലപ്മെന്റ് ആൻഡ് ഡിസാർമെന്റ്, യു എൻ സിഡി പ്രയോജനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഈ ഡിസാർമെന്റിൽ നിന്ന് വരുന്ന സേവിങ്സ് എങ്കിലും ഡെവലപ്മെന്റിലോട്ട് പറഞ്ഞു വിടാൻ സാധിക്കണം എന്നുള്ള ഉദ്ദേശത്തോ കൂടിയാണ് ആ പാർട്ട്മെന്റ് പറഞ്ഞത്. ഇതുപോലെ പുതിയ ആശയങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിന്റെ ഫലമായിട്ട് യാതൊന്നും നടന്നിട്ടില്ല. അതുപോലെ അറിയാവുന്ന ഒന്നാണ് അതിന് കുറെ ആക്ടിവിറ്റീസ് ഉണ്ടായി. അതിന്റെ ആളുകൾ കുറച്ച് പേരെ ബുദ്ധിമുട്ടിയത് ഈ അവസാനത്തെ യു എൻ സി സി ഡിയിലെ കാര്യം പറഞ്ഞാൽ ആ കോൺഫറൻസ് പ്രോപ്പർ കൊണ്ട് വലിയ വിശേഷം ഉണ്ടായിരുന്നില്ല. ഈ റിയോ ഇന്നോവേറ്റർസുണ്ടായ കോൺഫറൻസിലെ തീരുമാനങ്ങൾ കൊണ്ട് പ്രധാനമായ വ്യത്യാസം ഉണ്ടാകുന്നു. ആ കോൺഫറൻസ് കൊണ്ടുണ്ടായ ഏറ്റവും പ്രധാനമായ നേട്ടം എന്ന് പറയുന്നത് ആഗോള വ്യാപകമായി ഈ പരിസ്ഥിതി പ്രശ്നത്തെ പറ്റിയുള്ള ഒരു ബോധവൽക്കരണം നടന്നില്ല. കോൺഷ്യൻസിയേഷൻ ഗ്ലോബൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള മെയിൻ കോൺട്രിബ്യൂഷൻ അല്ലാതെ അവിടെ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങളുടെ ഫലമായി എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ളത് വളരെ സംശയം. ചില തത്വങ്ങൾ അവരെ പ്രസ്ഥാനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട തത്വം പൊല്യൂട്ടർ മസ്റ്റ് പേ, പരിസ്ഥിതിയെ മലിനീകരിക്കുന്നവൻ അതുമൂലമുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങളുടെയും ചെലവ് ഒഴിക്കണം. പൊല്യൂട്ട്സ് has a responsibility to pay for the cleaning of the polluted environment. എന്നൊരു പ്രിൻസിപ്പിൾ അവിടെ പരസ്യമായിട്ട് വളരെ പ്രഖ്യാപിച്ച് അത് പൊതുവെ സ്വീകാര്യമാക്കി തീരുമാനിക്കുകയും polluter must pay. polluter must pay എന്നുള്ള തത്വം യഥാർത്ഥത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ ഇന്നത്തെ പൊല്യൂഷന്റെ പ്രധാനമായ ചുമതല മറ്റുള്ളത് ഇൻഡസ്ട്രിയൽ എസ്റ്റാബ്ലിഷ്മെന്റ് അതുപോലെ തന്നെ യൂറോപ്യൻ എസ്റ്റാബ്ലിഷ്മെന്റ് പ്രത്യേക പൊളിയൂഷന്റെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഇൻഡസ്ട്രിയൽ സിസ്റ്റവും നമ്മുടെ ന്യൂക്ലിയർ വെപ്പൺ സിസ്റ്റവും. അപ്പൊ ഇവർ ഇത് ആരുടെ കയ്യിലിരിക്കുന്നു അതിന്റെ അവരാണ് ഈ പൊല്യൂഷൻ പരിഹരിക്കാനുള്ള ചെലവ് കുറയ്ക്കാൻ ബാധ്യതയുള്ളവർ എന്നുള്ളത് തത്വം പൊതുവെ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അഫ്കോഴ്സ് അല്ലാത്തവർ പൊല്യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളൊക്കെ ധാരാളം പൊല്യൂസ് ചെയ്യുന്നുണ്ട്. കൽക്കട്ടയിലും ബോംബെയിലും ഡൽഹിയിലുമൊക്കെ ധാരാളം പൊല്യൂഷൻ ഉണ്ട്. അത് ഇംഗ്ലീഷ് ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന്റേതാണെന്ന് അറിയാൻ പാടില്ല, കാറോടിക്കുന്ന ടാക്സിക്കാരൻ്റെതാണെന്ന് അറിയാൻ പാടില്ല. ഏതായാലും പൊല്യൂസർ മസ്തേ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അവരെ ഉണ്ടായിരിക്കുന്നത്. ചില തത്വങ്ങൾ പരിശോധിക്കപ്പെട്ടതിന് ശേഷം കാരണപ്പെടാൻ കഴിഞ്ഞു. ഒന്നാമത് ഈ വന സംരക്ഷണം, ഫോറസ്റ്റ് കൺസർവേഷൻ, ഇത് ഭൗതികമായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ന് എത്യോപ്യയിലും സുഡാനിലും വലിയ വരൾച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഒരുപക്ഷെ തെക്കേ അമേരിക്കയിലെ അമേസോൺ വാലിയുടെ മരങ്ങള് വെട്ടി പറഞ്ഞു ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഡീഫോറസ്റ്റേഷനിന്റെ അമേസോൺ ബേസിന് റീസൺ ഫോർ ദി ചേഞ്ച് ഓഫ് ദി വിൻഡ് ഡയറക്ഷൻ and at the tidal direction which causes lack of rain in our Antarctica. അങ്ങനെയാണ് നമ്മുടെ ലോകത്തെ കിട്ടും ഒരിടത്ത് മഴ പെട്ടുന്നത് പലതും നിൽക്കുന്നത് വേറെ എന്തെങ്കിലുമായി. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അമേരിക്കൻസ് നോക്കിയ ഒരു ഉദ്യമം ഈ ഗ്ലോബൽ ഫോറസ്റ്റിന്റെ എല്ലാപ്പോഴും കൺട്രോൾ ഒരു ഇന്റർനാഷണൽ ബോഡിക്ക് കൊടുക്കണം. ഇതാണ് നമ്മൾ സമ്മതിക്കാറ്. അതായത് ഒരു ഇന്റർനാഷണൽ ബോഡിക്ക് ഗ്ലോബൽ ഫോറസ്റ്റിന്റെ കൺട്രോൾ കൊടുക്കാമെങ്കിൽ ആ കാരണം പറഞ്ഞ് ഓരോ രാജ്യത്തും കയറി അവരുടെ കാടുകൾ കഴിച്ചത് എങ്ങനെയാണെന്ന് തീരുമാനിക്കാൻ ഇന്റർനാഷണൽ ബോഡിയുടെ പേരും പറഞ്ഞുനാഷണലിസ്റ്റിന്റെ പേരും പറഞ്ഞാണല്ലോ അമേരിക്ക പല കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ ഈ ഇന്റർനാഷണൽ ബോഡിയുടെ പേരും പറഞ്ഞ് ഓരോ രാജ്യത്തും അടുത്തു പ്രവേശിച്ച് പ്രവേശിപ്പിക്കാൻ ഒക്കും എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഭാരത ഡെലിഗേഷൻ വളരെ ശക്തിയായി അതിനെ എതിർക്കുകയും ഇന്റർനാഷണൽ ഫോറസ്റ്റ് കൺസർവേഷൻ പ്രോസസ് സാധ്യമല്ല എന്നൊരു പ്രിൻസിപ്പിൾ തീരുമാനിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്നിനുള്ള പ്രിൻസിപ്പിൾസ് ആയിട്ടുണ്ട്, അത് എഴുതി വെച്ച തീരുമാനങ്ങളല്ല, പൊതുവെ മനുഷ്യ മനസ്സിൽ ഉദിച്ചിട്ടുള്ള ചില തത്വങ്ങൾ ഇപ്പോൾ ഒരുപാട് എല്ലാ ഈകൃതമായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഉപയോഗിച്ച അംഗീകരിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയാവുന്നത്. ഈ പ്രശ്നത്തിന് പല വശങ്ങളുണ്ട്. ഇതിന്റെ കൂടെ സമഗ്രമായിട്ട് പ്രതിപാദിക്കാനുള്ള ഒരു 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 ചട്ടം കൂടെ പോലും നമുക്ക് ഇവരെ സാധിച്ചു. ഉദാഹരണമായി എൻവയറൺമെന്റൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു കാര്യം, ബയോസ്ഫിയർ ജീവ മണ്ഡലത്തിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം, ഫൈനാൻസ് ആയിട്ടുള്ള പ്ലാനറ്ററി റിസോഴ്സസിന്റെ ഇക്കണോമിക് ആയിട്ടുള്ള യൂസ് എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സിംഗിൾ ഫ്രെയിംവർക്ക് ഇതുവരെ ശരിയായിട്ടാണ് പല പല കോൺസെപ്റ്റ്സ് പകരത്തായി കിടക്കുന്നത്. എല്ലാം കൂടെ ഒരു സിംഗിൾ ഫോർമുല ഉണ്ടാക്കുന്ന ഒരു ആവശ്യം ഇപ്പോൾ വളരെ സത്യമായിട്ട് ഞാൻ ഇതിന്റെ ഓർഡിനറി ബോട്ടം ലെവൽ ക്വസ്റ്റ്യൻസ് അദ്ദേഹം പറയണമെന്ന് പല കാര്യങ്ങളും പറയും. ഇമ്മീഡിയറ്റ് പ്രോബ്ലംസ് ആയിരുന്നു ഒരു ലെവൽ ഓഫ് ഡിസ്കഷൻ. അതായത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് എയർ വാട്ടർ എർത്ത് പൊല്യൂഷൻ, എയർ വാട്ടർ എർത്ത് പൊല്യൂഷൻ, വായുവിന്റെയും വെള്ളത്തിന്റെയും മണ്ണിന്റെയും പൊല്യൂഷൻ. ലക്ഷണങ്ങൾ നമുക്ക് കാണാവുന്ന ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന നഗരത്തിൽ സ്മോഗ് എന്ന് പറയുന്ന പൊടി ഇങ്ങനെ അറ്റ്മോസ്ഫിയറിൽ നിർത്തുന്നത് മൂലം വളരെയധികം ശ്വസിക്കാൻ കഴിയാത്ത വായുവായി എക്സാമ്പിളാണ്. ഒരുപാട് ആളുകൾ ലോസ് ആഞ്ചലസിൽ നിന്ന് മറ്റ് നഗരങ്ങളിലേക്ക് താമസം മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ വായുകൊണ്ട് തന്നെ കുഴപ്പമാണ്. ഇങ്ങനെ മറ്റെല്ലാ നഗരങ്ങളിലും അതുപോലെ ചിന്ത വരുന്നു എല്ലാത്തിന് രാവിലെ എഴുതി നടക്കാൻ പോകാം മാറ്റിയത് നടക്കാൻ പോയാൽ ശുദ്ധവായു ലഭിക്കാനെന്ന് പറഞ്ഞാൽ പോകുന്നത് പക്ഷെ ശരിക്കും ശുദ്ധവായു അല്ല. വളരെയധികം പൊള്ളി കാര്യങ്ങളുടെ ഏറെ ശ്രദ്ധിക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ നഗരങ്ങളിലൊക്കെ തന്നെ ഓർഡിനറി എയർ പൊല്യൂഷൻ നമ്മൾ ഡിഫറൻറ്റ് മൾട്ടിപ്പിൾ കോസസ് ഉണ്ടായിട്ട് അൺപ്രിഡിക്റ്റബിൾ ആയിട്ടുണ്ട്. വെള്ളത്തിന്റെ പൊല്യൂഷനെ പറ്റി വേമ്പനാടിലെ വെള്ളത്തിനകത്ത് തന്നെ പോയിസൺസ് ധാരാളമായിട്ട് വന്നിട്ട് മത്സ്യങ്ങളെ കൊല്ലുന്നുണ്ട്. നാടുകളായി ഒരുപാട് മറ്റു തലങ്ങളിലൊക്കെ ധാരാളം കൊടുക്കുകയാണ് നമ്മുടെ അടുത്ത വേദനാണ് ഇപ്പോഴാണ് ഉണ്ടായത്. അതുപോലെ മണ്ണ് പൊല്യൂഷൻ മണ്ണ് പൊല്യൂഷൻ എന്ന് പറയുന്നതിന്റെ പ്രധാനമായ കാരണം ഒന്ന് എക്സസ്
ഫെർട്ടിലൈസറിന്റെ
ഫലമായി ഈ എർത്തിനകത്ത് ലൈഫ് ജനറേറ്റിംഗ് പവർ എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ബാക്ടീരിയൽ സിസ്റ്റം ആ ബാക്ടീരിയകളെല്ലാം കൂടെ വർക്ക് ചെയ്യുന്ന സിസ്റ്റത്തിൽ നിന്നാണ് പുതിയ മരങ്ങളും വൈകൊക്കെ വളരാനുള്ള അവസരം ഉണ്ടായത്. ആ ബാക്ടീരിയയെ എല്ലാം കൊന്നിട്ട് ഡയറക്റ്റായിട്ട് കുറെ കെമിക്കൽ എലിമെന്റ്സ് മാത്രം സപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന രാസവളങ്ങളുടെ ഉപയോഗം ക്രമത്തിലധികം വർദ്ധിച്ചപ്പോൾ മണ്ണ് തന്നെ പൊല്യൂഷനായി പോവുകയാണ്. അത് ഭാവിയിൽ കൃഷി ചെയ്യാൻ സാധിക്കാത്തതായി വഴിയുണ്ട് എന്ന് പറയുന്നു. ഇപ്പോ ഈ കാർബൺ ഡയോക്സൈഡിന്റെ കാര്യം അതിനെപ്പറ്റി പറയപ്പെടുക കാർബൺ ഡയോക്സൈഡിന്റെ ഇൻക്രീസ് കൊണ്ട് ക്ലൈമറ്റ് സൈക്കിളിനകത്ത് സാരമായ പരിവർത്തനം പോളാർ ഐസ് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമൂലം ടൈഡൽ വേവ്സ് ഉണ്ടായിട്ട് വളരെയധികം നാശം ലോകത്തിൽ ഉണ്ടാകാൻ വഴിയുണ്ട്. ഈ കാർബൺ ഡയോക്സൈഡ് എവിടെ നിന്ന് ഉണ്ടാകും? ഫോസിൽ ഫ്യൂവൽസിന്റെ ബേർണിംഗാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ഫോസിൽ ഫ്യൂവൽസ് എന്ന് സാധാരണ പറയുന്നത് ഈ മൂന്ന് സാധനങ്ങൾ ഭൂഗർഭത്തിൽ അനേക സഹസ്ര അർത്ഥങ്ങളായിട്ടുള്ള ഒരു പ്രോസസ് ജിയോളജിക്കൽ പ്രോസസിന്റെ ഫലമായിട്ട് ഭൂഗർഭത്തിൽ ഉത്ഭൂതമായിട്ടുള്ളതിനെ എല്ലാം കൂടെ ഇപ്പൊ നമ്മൾ 1200 കൊല്ലം തീർച്ചയാണ് ഇതിനു മുമ്പ് ആരും ഉപയോഗിക്കാറില്ലായിരുന്നു. അനേക 10,000-ക്കണക്കിന് കൊല്ലം കൊണ്ട് ഭൂഗർഭത്തിൽ ഉള്ളതായ സാധനങ്ങളാണ് മൂന്ന് സാധനങ്ങൾ അതുപോലെ കോൾക്കരി. അപ്പൊ അതിന്റെ മിസ്യൂസ് കൊണ്ടാണ് ഇത്രയും അധികം പരമാർത്ഥമാണ്. പക്ഷേ ഇങ്ങനെ ഗ്രാഫിക്കുള്ളൊരു കണ്ടു ഈ കാർബൺ ഡയോക്സൈഡിന്റെ ഇൻക്രീസിന്റെ ഒരു കാരണം കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യുന്ന കുറെ ബാക്ടീരിയ ഓർഡിനറി അൺടില്ഡ് സോയിൽ കൃഷി ചെയ്യാത്ത സോയിലിന് ഉണ്ടെന്നാണ് പറയുന്നത് ബാക്ടീരിയ. അങ്ങനെയുള്ള ബാക്ടീരിയ ഈ സൈബീരിയയിൽ മുഴുവൻ ഉണ്ടായി സൈബീരിയയിലെ ഈ സ്ഥലങ്ങള് മുഴുവൻ കൃഷി ചെയ്ത് രാസവളങ്ങളത്തിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ബാക്ടീരിയയുടെ ആക്ടിവിറ്റി നിലച്ചത് മൂലം കൂടെയാണ് കാർബൺ ഡയോക്സൈഡ് ചിത്രയും ഉണ്ടായത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാസവളങ്ങളും കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് തമ്മിൽ ഒരു കണക്ഷൻ
കണക്ഷൻ ഉണ്ട് എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. അപ്പൊ നമ്മുടെ ഫാമിംഗ് മെത്തേഡ്സ് അതിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. രാസഫലങ്ങളെ കഴിയുന്നത്ര കുറച്ചിട്ട് കാരണം നാച്ചുറൽ ഓർഗാനിക് അനിയോ ജൈവമാണ് കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. പ്രയോഗിക്കുന്നതായിട്ട് പുറത്തോട്ട് വരുന്നത് മാത്രമല്ല ഈ ബാക്ടീരിയയുടെ കാര്യത്തിൽ നമ്മുടെ ആവശ്യം നമ്മുടെ ഇപ്പോഴത്തെ ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്ന സാധനം ഉണ്ടായത് മെനി മെനി മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടായിട്ട് കാലമാണെന്ന് ഇപ്പൊ പറയുന്നത്. ഇത്രയും ഓക്സിജനും കാർബൺ ഡയോക്സൈഡും കൂടെ ബാലൻസ് ആയിട്ട് ആറ്റ്മോസ്ഫിയറിൽ ഉണ്ടായത് അനേകം മില്യൺസ് ഓഫ് ഇയേഴ്സിലെ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഈ ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ബാക്ടീരിയൽ ആക്ടിവിറ്റി ഉണ്ടായിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണ് ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ചേർന്ന നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. അപ്പോ അതിന്റെ വളരെ ഫ്രജൈലായിട്ടുള്ള ഒരു ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ മനുഷ്യൻ വളരെ ചിന്താരഹിതമായി നശിപ്പിച്ചു കളയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഓസോൺ ലെയറിന്റെ പ്രവർത്തനത്തെപ്പറ്റി നമ്മൾ സാർ പറഞ്ഞു കഴിഞ്ഞു. ഉപയോഗിക്കുന്ന പല ക്ലോറോ കാർബൺസ് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ഹൈഡ്രോ ക്ലോറോ കാർബൺ എന്ന് പറയുന്നു. അതുപോലെ ക്ലോറോ ക്ലോറോ കാർബൺസ് ആയിട്ട് ഫാക്ടറിയിൽ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന സി എഫ് സീസ് അസോട്ട് ചെയ്യുന്ന ഓസോൺ ലെയറിന്റെ ആർട്ടിക്കിൾസുമായി ന്യൂട്രലൈസ് ചെയ്ത് അവയെ ന്യൂട്രലൈസ് ചെയ്ത് വലിയ ഹോൾസ് ഉണ്ടാകുന്നു. അതിനകത്ത് അൾട്രാവയലറ്റ് റേസ് ഇവയിലെ അൾട്രാവയലറ്റ് റേസ് അകറ്റേക്ക് വേണം. മനുഷ്യന് മാത്രമല്ല മറ്റ് ജീവജാലങ്ങളിൽ ക്യാൻസർ ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ക്യാൻസർ ഇൻക്രീസ് ഈ അടുത്ത കാലങ്ങളിൽ പൊതുവെ വളരെയധികം ഉണ്ടായിരുന്നതിന്റെ ഒരു കാരണം ഈ ഓസോൺ ലെയറിന്റെ ഡെഫിനിഷനാണ്. ഡിഫോറസ്റ്റേഷന്റെ കാര്യം ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. നമ്മള് ആരാണ് കാടിന്റെ മരപ്പെട്ട് നന്ദി ഒളിച്ചു ഒരു വശത്ത് കാട്ടിലെ മരം വെട്ടി ഫർണിച്ചർ ഉണ്ടാക്കുകയും വീട് പണി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടിമ്പർ ട്രെയിലേഴ്സ് അത് നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞാല് എക്സൈസ് അതായത് അവരെ തിരിച്ചുനിർത്താൻ ഒന്നുമില്ല ഗവൺമെന്റ്. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഗവൺമെന്റ് അടക്കണം. പക്ഷേ ഇമ്പർട്രേഷൻ പറയുന്നത് ഹിമാലയ മുഴുവൻ ഇപ്പൊ ഡെമോഡേഷൻ അടുത്ത വിനോദം അതുകൊണ്ട് ചിപ്പോ മൂവ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻവയറോൺമെന്റ് മൂവ്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി സുന്ദർലാൽ ബഹുഗുണായി അദ്ദേഹത്തിന്റെ പറയുന്നില്ല. മിസ് ബഹുഗുണായുടെ കാര്യം പരമാർത്ഥത്തിൽ മിസ് ബഹുഗുണായാണ് ആ ഗ്രാമങ്ങളിലുള്ള സ്ത്രീകളെ എല്ലാം കൂടെ സംഘടിപ്പിച്ച് ഈ മരപ്പെട്ടാൻ കഴിഞ്ഞ ആളുകൾ വരുമ്പോൾ മരത്തിൽ പോയി കെട്ടിപ്പിടിച്ചു നോക്കുന്നുകൊണ്ട് വെട്ടുമ്പോ എന്നെ കൂടെ വെട്ടിക്കോ എന്ന് പറഞ്ഞു വിളിക്കുന്ന നാട്ടുകാരൻ അവിടെയാണ് ചിപ്പോ പോകുന്നത്. അതുപോലെ ജനങ്ങൾക്ക് ഒരിച്ചൊരു മൂവ്മെന്റ് ആണ് അവസാനം അത് പറഞ്ഞിട്ട് വരെ വന്നു ചിന്തിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് ഹിമാലയത്തിന്റെ ഒരു വലിയ ഭാഗം വേണ്ടി താഴെ പോയിക്കഴിഞ്ഞു. ഇപ്പോഴും ആ എജ്യൂക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഈ മരം കിട്ടി പ്രത്യേകിച്ചും വീടുകൾ ഉണ്ടാക്കുന്ന ആളുകൾ അതിന് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ വലിയ ഭാഗം പുറത്തോട്ട് വലിയതായിട്ട് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മരങ്ങളുടെ എല്ലാം വാടി വാടിയായിട്ട് അപ്പൊ ഇതിനെയൊക്കെ പിടിച്ചു നിർത്താൻ ആരും കൊണ്ട് സാധിക്കും? ഗവൺമെന്റും ഗവൺമെന്റ് പറഞ്ഞാൽ ഗവൺമെന്റ് ഇപ്പോ സാധാരണ സംഭവം എന്താണെന്ന്, അതായത് ഇത് നിർത്താൻ വേണ്ടി ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അധികാരം കൊടുത്താൽ ആ ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലിക്കാർക്ക് കുറച്ചും കൂടെ രൂപ ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാകുന്നുണ്ടല്ല, അതുകൊണ്ട് അത് പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കേരളത്തിന്റെ അതായത് ഒരു ഡിപ്പാർട്ട്മെന്റ് ജോലി കൊടുത്താൽ ആ ജോലി ഉപയോഗിച്ച് അവർ കൈക്കൂലി വാങ്ങിച്ച് ഇതിനെയും പഴയതുപോലെ തന്നെ കാര്യപ്പെടുത്താൻ നടക്കും. അതുകൊണ്ട് ഗവൺമെന്റിനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കുകയില്ല. ഗവൺമെന്റിന്റെ കൂടെ ജനങ്ങളുടെ പ്രതിനിധികൾ അവരെ ഈ കൈക്കൂലി കൊടുത്ത് വാങ്ങിക്കാൻ എനിക്കറിയാൻ പറ്റില്ല. എന്നാൽ ജനത്തിന്റെ പ്രതിനിധികളുടെ കൂടെ പരിശ്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ പ്രയോജനത്തിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ട്. 1992 ഒരു പ്രയോജനം നടക്കുക എന്ന് പറയുന്നത് ഈ ഈസ്റ്റേൺ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ താഴെ പോയതിനു ശേഷം ഉണ്ടായ ആദ്യത്തെ അതിന്റെ കാര്യങ്ങൾ ഇതുവരെയുള്ള സമയങ്ങളിൽ എല്ലാ യുഎസ് കോൺഫറൻസ് വളരെ പ്രധാനമായ ഒരു പങ്ക് നിർവഹിച്ചിരുന്നത് നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ്. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല, ഇതുവരെ യുണൈറ്റഡ് നേഷൻസിന്റെ പല പരിപാടികളിലും ഞാൻ സംബന്ധിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ മുന്നിലായിരുന്നു. ഇപ്രാവശ്യം ഈ അടുത്ത കാലത്തായിട്ട് അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ടായി. ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഏഴ് വികസിത രാഷ്ട്രങ്ങൾ അവരിൽ നിന്നുണ്ടായി. അവരെ ചെറുത്തുവെക്കാൻ നമ്മുടെ രാഷ്ട്രങ്ങൾ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ റിയോ കോൺഫറൻസിന്റെ പ്രിപ്പറേഷൻ മിക്കവാറും എൻ ജി ഒസിന്റെ പാർട്ടിസിപ്പേഷൻ നടന്നിട്ടുള്ളത്. എൻ ജി ഒ എവിടെയെങ്കിലും ഒരുമിച്ച് ഒന്ന് കൂട്ടി ഒരു മീറ്റിംഗ് പോലെ വരുന്നത് നടത്തി അവരുടെ ഒരു പ്രമേയം പാസാക്കി അതിനെ ഒട്ടും കണക്കാക്കാറ് കുറെ ആളുകൾ ഇതിന്റെ അജണ്ട പ്രിപ്പയറിങ്ങിന്റെ സിസ്റ്റം ആക്കി. ഇപ്പോഴത്തെ കോൺഫറൻസുകളിലൊക്കെ ഞങ്ങളൊക്കെ പോയി അജണ്ട പ്രിപ്പയറിങ്ങുമായി നേരിട്ട് കണ്ട് സംസാരിച്ച് അവരോട് ഇങ്ങനെ ഞങ്ങൾക്കൊരു കൺസേൺ ഉണ്ട്, ഈ വിവിധ രാഷ്ട്രങ്ങൾക്ക് ഇങ്ങനെ ഒരു അടിസ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞ് അതായത് അങ്ങനത്തെ ഡ്രാഫ്റ്റിനകത്ത് നടത്തിവിടാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ പരിപൂർണമായിട്ട് മാറ്റി നിർത്തിക്കൊണ്ട് അവരെ ദൂരെ നടക്കുക പാടി കുറെ കൂടാരികൾ വരുന്നുകൊണ്ട് വർത്തമാനം പറയാൻ മാത്രം അനുവദിച്ചിട്ടുണ്ട്. ഈ റെഗുലർ മെയിൻസ് കോൺഫറൻസുമായിട്ട് യാതൊരു ഇന്ററാക്ഷനും ഇല്ലാതെ ആദ്യം നടന്ന യുഎസ് കോൺഫറൻസ് ഇത് നമ്മൾ പ്രത്യേകം സൂക്ഷിക്കേണ്ട ആവശ്യമുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മുടെ വികസിത രാഷ്ട്രങ്ങളിലെ ഗവൺമെന്റ് പ്രതിനിധികൾ എല്ലാവരും നമ്മുടെ ജനങ്ങളുടെ യഥാർത്ഥ ദൗത്യങ്ങൾ മനസ്സിലാക്കിക്കോളാം. നമ്മളിപ്പോ ഇപ്പോഴത്തെ ആ ഗവൺമെന്റ് റെപ്രസെന്റ് റിയൽ ഇൻട്രസ്റ്റ് അതോടെ മറ്റത് ഗവൺമെന്റിന് അതിന്റേതായ പല പോളിസി പർപ്പസും പോളിസി ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ട്. അത് പറ്റിയായിരിക്കും അതിനകത്ത് വിളിച്ച രീതിയിലെ പോളിസീസ് ഇങ്ങനെ പറഞ്ഞാൽ ജനതാ പാർട്ടി പോകാൻ കിട്ടുമോ, ഇങ്ങനെ പറഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടി പോകാൻ കിട്ടുമോ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും ഗവൺമെന്റ് പറയുന്ന പ്രശ്നത്തിനകത്തുള്ളത്. അതുകൊണ്ട് പല ഇഷ്യൂസും ഗവൺമെന്റ് റേസ് ചെയ്യത്തില്ല. വേറെ ഒരുപാട് ഗവൺമെന്റ് പോലും റേസ് ചെയ്യില്ല. അത് റേസ് ചെയ്യണമെങ്കിൽ ജനങ്ങളുടെ പ്രവൃത്തികളായിട്ടുള്ള എൻ ജി ഒ ഓർഗനൈസേഷൻ സാധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് അവരുടെ വോയിസ് സ്റ്റൈഫിൽ ചെയ്യണമെന്നുള്ള ഗ്രൂപ്പ് ഓഫ് വികസിത രാഷ്ട്രങ്ങളുടെ ഒരു പരിശ്രമം ഇപ്രാവശ്യം വിജയിച്ചു എന്നാണ് കണ്ടത്. യുണൈറ്റഡ് നേഷൻസിൽ ലോകരാഷ്ട്രങ്ങളുടെ പാവപ്പെട്ടവരുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് ഇല്ലാതായി പോയിരിക്കുകയാണ്. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായും വികസിത രാഷ്ട്രങ്ങളുടെ
ഒരു ഉപകരണമായി തീർന്നു പോയാണ്. ഇത് വളരെ പ്രധാനമായ ഒരു പ്രശ്നമാണ്. ഇതേക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ട്രക്ചർ മാറ്റണം, അതിനകത്ത് കൂടുതൽ മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ കൂടെ മെമ്പർ ആകണം എന്നേ പറയുന്നു. അതുകൊണ്ട് മാർഗമൊന്നും ആദ്യം സെക്യൂരിറ്റി കൗൺസിലിനകത്ത് ഇന്ത്യ കൂടെ മെമ്പർ ആകുന്നു നല്ലതാണ്. ഇന്ത്യ അനേക രാഷ്ട്രങ്ങളെ അനേക ജനങ്ങളെ സ്വീകരിക്കുന്ന രാഷ്ട്രമായതുകൊണ്ട് അതിന്റെ ഇഷ്യൂ ഈ സെക്യൂരിറ്റി കൗൺസിലിന് ഈ അസംബ്ലിക്ക് സ്വന്തം സാധാരണ ജനങ്ങളുടെ വികാരം ഒരു ഹൗസ് റെപ്രസെന്റേറ്റീവ് ഗവൺമെന്റുകൾ മാത്രം പോയാൽ യുണൈറ്റഡ് നേഷൻസ് ആവുകയില്ല. ടു ഹൗസസ് ഹൗസ് രാജ്യത്തേക്ക് യുണൈറ്റഡ് നേഷൻസ് പോയെങ്കിലും ഇതുപോലെ ആഗോള വ്യാപകമായ പ്രശ്നങ്ങൾ കേട്ടാൽ പൊല്യൂട്ടർ പ്ലേസ് എന്ന് പറഞ്ഞപ്പോൾ എൻവയറൺമെന്റൽ പൊല്യൂഷന്റെ പ്രധാനപ്പെട്ട ചുമതല വികസിത രാഷ്ട്രങ്ങളിൽ അറിയിക്കുന്നു. അതുകൊണ്ട് അത് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ വേണ്ടിയുള്ള നിയമങ്ങളൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ ജനങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ അതായത് ഈ യുറേനിയം തോറിയം അങ്ങനെ രണ്ട് മെറ്റൽസ് കൂടെയാണല്ലോ ഈ അണുവായുധം നടത്താൻ. യുറേനിയം മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളിൽ അതിന്റെ മൈനിങ് കഴിഞ്ഞ് കിടക്കുന്ന വെള്ളം അഴുകിയെടുക്കുന്ന വെള്ളം റേഡിയോആക്റ്റീവ് ആണ്. ആ യുറേനിയം എടുത്തുകയറി ബാക്കി കിടക്കുന്ന ടെയിലിങ്സ് എന്ന് പറയുന്നത് റേഡിയോആക്റ്റീവ് വളരാനായിട്ടൊക്കെ ഈ റേഡിയോ ആക്റ്റീവ് ടെയിലിങ്സ് വെച്ചുകൊണ്ട് ഒരുപാട് പേര് വീട് വന്നു വീടിന്റെ തറക്കടി ഇടാനായിട്ട് ഈ മണല് ഫ്രീയായിട്ട് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ കൊള്ളാറിയ റേഡിയേഷൻ വളരെ അതുകൊണ്ട് കുറച്ച് കൊണ്ടുപോകുന്നത് ട്രാൻസ്പോർട്ടർ എവിടെയെങ്കിലും വലിയ ആക്സിഡന്റ് ഉണ്ടായാൽ അവിടെ മാത്രമല്ല ഇതുവരെ സേഫ് ആയിട്ട് മാറ്റി കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ആദ്യകാലത്തൊക്കെ ഓഷ്യൻ നെറ്റിലോട്ട് ഡിസ്പോസ് ചെയ്യില്ല, അവിടെ നമുക്ക് എത്ര കൊല്ലം കഴിയുമ്പോഴായിട്ട് റേഡിയോ ആക്ടിവിറ്റി വെള്ളത്തിലുള്ള കൃഷിനായി മനുഷ്യനെയും അറിയാൻ പറഞ്ഞു. ഇപ്പോ അതെനിക്ക് സോൾട്ട് മൈൻസിനകത്ത് ഡിസ്പോസ് ചെയ്യാന്നാണ് കാര്യം. വീടിന്റെ വേറൊരു ടെക്നിക്കൽ ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് പിന്നെ സിമെന്റ് കൊണ്ട് കവർ ചെയ്ത് മാറ്റി. ഇതൊന്നും ഫുൾ പ്രൂഫ് അല്ല. ഇതിനകത്ത് മൊത്തം റേഡിയോ ആക്ടിവിറ്റി വന്ന് നമ്മുടെ ലോകത്തിൽ ക്യാൻസർ മറ്റ് മലിനീകരണം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ഇവ രണ്ട് വലിയ റിയാക്ടർ ആക്സിഡന്റ്സ് ഉണ്ടായിരുന്നു ചെർണോബിലും ഫിൽമായും. ഇതുപോലെയുള്ള ആക്സിഡൻസ് ഇനിയും ഉണ്ടാകാൻ ധാരാളം വരും. ആസ് എ നമ്പർ ഓഫ് ന്യൂക്ലിയർ റിയാക്ടേഴ്സ് നമ്മുടെ നാട്ടിൽ ധാരാളം ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു ന്യൂക്ലിയർ റിയാക്ടേഴ്സ്. ഇവിടെയൊക്കെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിയുമ്പോഴാണ് പിന്നെ അതിന്റെ ഫലങ്ങളൊക്കെ എല്ലാം അറിയാൻ സാധിക്കും. ഈ ന്യൂക്ലിയർ പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ കൂടാതെ തന്നെ പീസ്ഫുൾ യൂസ് ഓഫ് ന്യൂക്ലിയർ അറിയുമ്പോൾ തന്നെ ഒരുപാട് പൊല്യൂഷൻ ഉണ്ടായി. അതുപോലെ തന്നെ ഫോണിനകത്തുണ്ടാക്കാവുന്ന പൊല്യൂഷൻ, അതായത് ബാക്ടീരിയോളജിക്കൽ റിസർച്ച് ഫോർ വെപ്പൺസ് പൊല്യൂഷൻ, അതിനകത്തുനിന്ന് ഉണ്ടാകാവുന്ന കുഴപ്പങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിക്കും.
എനിക്ക് അറിയാവുന്ന ഒരു തേർട്ടി ഇയേഴ്സ് കൊണ്ട് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പല ഗവൺമെന്റുകളും റഷ്യൻ ഗവൺമെന്റും അമേരിക്കൻ ഗവൺമെന്റും ഒക്കെ റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ബാക്ടീരിയ ബോംബായിട്ട് അതിനെതിരായിട്ട് മനുഷ്യന് റെസിസ്റ്റൻസ് ഇല്ലാത്തൊരു ബാക്ടീരിയ ഉണ്ടാകും. ഹ്യൂമൻ റെസിസ്റ്റൻസ് ഇല്ലാത്ത ബാക്ടീരിയ ഉണ്ടാകും. അത് മനുഷ്യരെ ആയുധം പലതരത്തിലുള്ള ഒരുപാട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടാകുന്നു പൊല്യൂഷൻ. അപ്പോ നമ്മുടെ എൻവയോൺമെന്റൽ പ്രോബ്ലം എന്ന് പറയുന്നത് ജസ്റ്റിസുമായിട്ടും ഒക്കെ ജസ്റ്റിസിന്റെയും ഇഷ്യൂസ് എൻവയോൺമെന്റ് ഇഷ്യൂ എന്ന് മാറ്റി വെച്ച് വേറെ മാറ്റി വെച്ചാണ് ഇത് കൂടെ ഒരുമിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കി ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ എന്ന് പറയുന്നത് മനുഷ്യനും ഉൾക്കൊള്ളുമോ അതോ മൂന്നാമതാണോ ഇൻക്ലൂഡ് അല്ല. ഇതുവരെ നമ്മൾ സാധാരണ ചിന്തിച്ചോണ്ടിരുന്നത് സബ്ജക്ട് ആണ്, നേച്ചർ ഓബ്ജക്ട് ആണ്. ഈ ഹ്യൂമൻ ബീയിങ് ഈ നേച്ചറിനെ ഇഷ്ടംപോലെ പഠിക്കാൻ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അസ്യൂം ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോഴത്തെ സയൻസ് ടെക്നോളജി ഇൻഡസ്ട്രിയൽ സിസ്റ്റവും എല്ലാം ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അങ്ങനെയല്ല, ഹ്യൂമൻ ബീയിങ് ഇൻഡിപെൻഡന്റ് നേച്ചർ, ഹ്യൂമൻ ബീയിങ്സ് കനോട്ട് എക്സിസ്റ്റ് സെപ്പറേറ്റ് ഫ്രം നേച്ചർ എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ സമ്മതിച്ചു. ഞാൻ മനുഷ്യനെന്ന് പറയുന്നത് പ്രതിഭാസം എന്ന തോന്നുന്ന നോക്കാനല്ല, ഇവിടെ ചുറ്റും വാഴുന്നില്ലെങ്കിൽ ഞാൻ ചർച്ചയുള്ളൂ. അത്രയും ഉള്ള എന്റെ കാര്യം ഈ വായും ഈ സൂര്യനും ഈ എപ്പും എല്ലാം ഇല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു ഇന്റഗ്രൽ പാർട്ടാണെന്നല്ലാതെ പ്രകൃതി ഓബ്ജക്ട്, മനുഷ്യൻ സബ്ജക്ട്, മനുഷ്യൻ ലോർഡും പ്രകൃതി അതിന്റെ അധീനതയിലുള്ള മറ്റൊന്നുമാകുന്നുള്ള ചിന്ത മാറാതെ അത് മാറുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ നോളജ് സിസ്റ്റവും ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ സിസ്റ്റവും മൊത്തം ആരംഭിച്ചു കഴിഞ്ഞു. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഇങ്ങനെ അഭ്യസ്തമായ ബന്ധമുണ്ടെന്നും പ്രകൃതിയെ കൂടാതെ മനുഷ്യൻ ജീവിക്കാൻ സാധ്യതയുള്ള ഒരു ചിന്തയിൽ നമ്മൾ വളരെ ആവശ്യപ്പെട്ടു. മനോഭാവം എന്ന കാര്യത്തിൽ വലിയൊരു പരിവർത്തനം വരേണ്ട ആവശ്യമുണ്ട്. പ്രകൃതി എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് അറിയാൻ പിടിച്ചിരിക്കാൻ അവകാശമുള്ള, അതായത് ഇപ്പോഴത്തെ ചില പുതിയ പുസ്തകം മനുഷ്യ മാനവികത എന്ന് പറയുന്നതിനാൽ തന്നെ മനുഷ്യൻ സർവാധികാരിയാണ്, അവിടെ പ്രകൃതിയുടെ മേൽ സർവാധികാരവും ഉണ്ട് എന്നൊരു ചിന്ത നമ്മുടെ ഹ്യൂമൻസിന്റെ ഉണ്ടായിരുന്നു. അതിനെ ചോദിച്ചിരുന്ന അവസരം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമതൊന്ന്, അതായത് 49 യൂറോപ്പോൾ എന്ന് പറയുന്ന ഒരാള് ഒരു പുസ്തകം എഴുതി എൻവയോൺമെന്റൽ എത്തിക്സ് എന്ന് പറഞ്ഞു, ലാൻഡ് എത്തിക്സ്. അദ്ദേഹം പറഞ്ഞത് ഈ எல்லா மொராலிட்டியுடைய ஃபண்டமெண்டல் பிரின்சிபிளா ரெக்வயர்மெண்ட் வேணும். That means, a thing is right when it tends to preserve the integrity, stability, and beauty of the biotic community. It is wrong when it tends otherwise. இதான் தார்மிகரை அடிக்கான ஜீவராசிகள் எல்லாம் கூட கம்யூனிட்டி அதுக்கு இன்டெகிரிட்டி அதுக்கு ஸ்டெபிலிட்டி அதுக்கு கன்சர்வேட்டிவ் அண்ட் அந்த மாடல் அது கன்சர்வேட்டிவ் மாடல் இல்ல மொராலிட்டியில் என்ன அதிஷ்டானம் என்ன என்வாயன்மெண்டல் எத்திக்ஸ் பழைய சமயங்கள் அமைஞ்சிருக்கு அதை வந்து இன்ட்ரெஸ்டிங் ஆகிட்டுள்ள ஒரு திட்டமான இப்படி சிந்தையில் எல்லோரும் விஷயங்களுக்கு என்வாயன்மெண்டல் டெவலப்மெண்ட்டை சம்பந்தி எந்த பாதிப்பு உண்டாயாலும் என்வாயன்மெண்டல் ட்ராயிங் கிடைக்கும் உண்டாகும் அதுக்கு பல வாய்ப்புகள் தாமதா இருக்கு. என்வாயன்மெண்ட் மினிஸ்டர் விசாரித்தால் ஏது டெவலப்மெண்ட் ப்ராஜெக்ட் குறித்து நடந்தாலும் போயிட்டார் வலிய பாதம் என்வாயன்மெண்ட் புரியும் உபயோகிச்சுக்கொண்டு மனுஷனை நெருக்கான ஒரு வாசல்
வளர்த்தேன் அந்த அடியில் வளம் வந்தாலும் என்ன மாத்திரமே பாக்டீரியா అప్పుడు చక్రవర్తి పోయి సుప్రీం కోర్టు కేసు ఉంటాయా అన్న పెట్టిన రైసియా ప్రభుత్వం రైతు కంపెనీ ఆఫీసులు వాడి రైతుని చెప్పడం అల్ల ఇద్దరు రీ అరేంజ్మెంట్ మ్యాటర్ అల్ల ఇక మెషీన్ అల్ల రైతున్న రైసియా అయ్యాడు సుప్రీం కోర్టు పోయి అసలు సుప్రీం కోర్టు మరి విధి విధి ఇద్దరు రీ అరేంజ్మెంట్ మ్యాటర్ అందువల్ల డెవలప్మెంట్ అంగనే ఆధారపడ్డ బలహారాన్ని నమ్మడమయ్యింది మధ్య రాజ్యంలో మొత్తాలు అరవై అపమానం మనిషిందే స్వాతంత్రే బలహరించి రాయల అందరికీ టెక్నాలజీ ఉండాలి ఆవిడ టెక్నాలజీ అందరికీ ఉండాలి కాదు నీ చోదం లోకే ఈ బయోడైవర్సిటీ కన్వెన్షన్ పరస్పర రాష్ట్రంలో పుదీ బాడీ ఉపయోగించినప్పుడు పుదీ విద్య ఉండాల్సిన సమయం అన్ని వ్యక్తులనే విరమించే సంజానాత్మక పుదీలు ఉంటాయి ఇది అంత వ్యక్తులకి జనరల్ అవసరం ఇది ఎంతో పుదీలు ఉండాలి మనిషిని ఆలోచించిందాకృష్ణ നമ്മുടെ ഇപ്പോഴത്തെ വികസനം എന്ന് പറയുന്ന ആശയത്തെ ഭൗതികമായി ചോദ്യം ചെയ്യേണ്ട ആവശ്യം ഇപ്പോ ഇന്ത്യയിൽ നമ്മൾ പൊതുവെ ഒരു നാഷണൽ ഡെവലപ്മെന്റ് ഗോൾസ് രൂപീകരിച്ചു ഇത് രൂപവത്കരിച്ച സമയത്ത് നമ്മുടെ ഗിരിജനങ്ങളെ കൺസൾട്ട് നമ്മുടെ നാട്ടിലുള്ള നാടന്മാരായുള്ള ആളുകളെ കൺസൾട്ട് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള അമേരിക്കൻ ഇന്ത്യൻസിനെയോ എക്സ്പോസിനെയോ അവരുടെ ചിന്തയിൽ വികസനം എന്ന് പറഞ്ഞാൽ വെറുതെ വിഭവങ്ങളുടെ വർധന മാത്രമല്ല വികസനം എന്ന് പറയുന്നത് വികസനം എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇതാണ് ഭൗതികമായിട്ടുള്ള ഗീജനങ്ങളും നമ്മുടെ ഗീജനങ്ങളും അമേരിക്കയിലെയും മറ്റെല്ലാ രാജ്യങ്ങളിലെയും ഗീജനങ്ങളെ പഠിപ്പിക്കുന്നത് വിഭവങ്ങളുടെ സമ്പത്തിയല്ല വികസനം മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമില്ല നമ്മുടെ ഡെവലപ്മെന്റ് ലക്ഷ്യത്തെ കുറിച്ച് അത് എന്തെങ്കിലും ഉണ്ടോ അല്ല നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെന്റ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ടെക്നോളജി മാനേജ്മെന്റ് ഇത് നാലുകൂടെ ആഗത്തുക വർദ്ധിപ്പിക്കുക ഒറ്റ സിംഗിൾ പോലെയും മാർക്കറ്റിൽ ഡിമാൻഡുള്ള വിഭവങ്ങളെ ആഗത്തുക വർദ്ധിപ്പിക്കുക എന്നുള്ള സിംഗിൾ പോലെ നമ്മുടെ ഡെവലപ്മെന്റ് ലക്ഷ്യത്തിൽ നമ്മുടെ ജീവിതങ്ങൾ എന്ന് പറയുന്നത് they were not concerned when the national development objectives were discussed. Other meaning for Chindagiri and Amalwaya, environmental
ஒரு பழைய அவரை ஒப்பந்தம்
పడే భక్తులు మళ్ళీ നമ്മളെ ഇഷ്ടം പോലെ అభివృద్ధి జీవితానికి అవకాశం ఉంది. టెక్నాలజీ
సమూహానికి
ഇപ്പോഴത്തെ നമ്മുടെ റിലേഷൻഷിപ്സ് എല്ലാം പൊളിറ്റിക്കൽ ബന്ധങ്ങൾ മനുഷ്യ പൊളിറ്റിക്കൽ ബന്ധങ്ങൾ ഈ ഹ്യൂമനൈസ് ഓട്ടർമാരെ ഒരുമിച്ച് പോകാനുള്ള സാധ്യത അവർക്ക് അതിൽപോലും ഗവൺമെന്റിനെ ആശ്രയിക്കുന്നത് Thank you.